നമസ്കാരം ശ്രീ സാനിച്ചൻ മണമേൽ, SBS റേഡിയോയിലേക്ക് സ്വാഗതം.
നമസ്കാരം ബിജു.
ശ്രീ സാനിച്ചൻ, ഇപ്പോൾ ഒരുപക്ഷെ ഇവിടെ വീട് വാങ്ങാനും മറ്റും നോക്കുമ്പോൾ, വായ്പ എടുക്കാൻ, ലോൺ എടുക്കാൻ നോക്കുമ്പോൾ ഏറ്റവും അധികം ചർച്ചയാകുന്ന ഒരു വിഷയം ക്രെഡിറ്റ് ഹിസ്റ്ററി എന്നുള്ളതായിരിക്കും. ക്രെഡിറ്റ് ഹിസ്റ്ററി മോശമായി കഴിഞ്ഞാൽ ലോൺ കിട്ടില്ല എന്നുള്ളത് വളരെ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ പലർക്കും അതിനെക്കുറിച്ച് വളരെ കൃത്യമായി ഒരു അറിവുണ്ടാകില്ല. എന്താണ് ക്രെഡിറ്റ് ഹിസ്റ്ററി എന്നതിനെക്കുറിച്ച്, എന്താണ് ആ ഒരു വാക്കുകൊണ്ട് ബാങ്കിങ് മേഖലയിൽ ഉദ്ദേശിക്കുന്നത്?
ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മുമ്പ് എടുത്തിട്ടുള്ള കടങ്ങളും അല്ലെങ്കിൽ മുമ്പ് എടുത്തിട്ടുള്ള ക്രെഡിറ്റുകളും അതിനെ കുറിച്ച് ഉള്ള ഒരു ചെറിയ ഒരു വിവരണമാണ്. അത് ഉദ്ദേശിക്കുന്ന അതിൽ സാധാരണ കാണുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പേര്, അഡ്രസ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഡ്രൈവേഴ്സ് ലൈസൻസ് നമ്പർ, ഇപ്പോഴത്തെ എംപ്ലോയറെ, മുൻപുണ്ടായിരുന്ന എംപ്ലോയറെ, അങ്ങനെയുള്ള കുറെ ഫണ്ടമെന്റൽ കാര്യങ്ങളും ഉണ്ടാവും. അതിനോടൊപ്പം തന്നെ നമ്മൾ എങ്ങനെയാണ് ക്രെഡിറ്റ് നമ്മൾ ഇതുവരെ കണ്ടക്ട് ചെയ്തത് എന്നതിനെ കുറിച്ചൊരു ഓവറോൾ ഒരു പിക്ചറും ഉണ്ടാവും. അതിനെ ബേസ് ചെയ്താണ് ആ ഒരു സ്കോർ വരും. ആ സ്കോറിനെ ബേസ് ചെയ്താണേക്കും പല ബാങ്കുകളും പല ക്രെഡിറ്റേഴ്സും ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസിലെ ഇവർക്ക് ലോൺ കൊടുക്കണോ വേണ്ടോ എന്നുള്ളൊരു ഡിസിഷൻ ഒരു പരിധി വരെ അവരെ എടുക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ നമ്മൾ എങ്ങനെ ക്രെഡിറ്റ് നമ്മളെ സമയത്ത് അടച്ചിട്ടുണ്ടോ, നമ്മളൊക്കെ ഔട്ട്സ്റ്റാൻഡിങ് ഡെബ്റ്റ്സ് ഉണ്ടോ, നമ്മൾ എങ്ങനെ അത് ക്രെഡിറ്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തു എന്നതിനെ ഒരു സംക്ഷിപ്ത രൂപമായിരിക്കും ക്രെഡിറ്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്.
സാധാരണ ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി മോശമാകും എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, എന്തൊക്കെ സാഹചര്യങ്ങളാണ് ക്രെഡിറ്റ് ഹിസ്റ്ററി മോശമാകാവുന്നത്?
സമയത്ത് ബില്ലുകൾ അടച്ചില്ല എങ്കിൽ അങ്ങനെ സംഭവിക്കാം. സാധാരണഗതിയിൽ 60 ദിവസത്തിൽ കൂടുതൽ ഔട്ട്സ്റ്റാൻഡിങ് ബില്ല് അടയ്ക്കാതിരിക്കുകയാണ് ഈ ക്രെഡിറ്റ് ഹിസ്റ്ററിയിലേക്ക് എൻട്രി വരുന്നത്. അങ്ങനെയാണ് ആ റിമാർക്ക് ഫുട്പ്രിന്റ് ലീവ് ചെയ്യുന്നത്. കൂടുതൽ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഫോർവേഡ് ചെയ്യുമ്പോഴത്തേക്കും അതും ഒരു പരിധി വരെ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ വരാം. ഉദാഹരണത്തിന് നമ്മൾ ഒരു 10 ബാങ്കിൽ പോയി 10 ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഓരോ ബാങ്കും ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി അപ്ലൈ ചെയ്യും. കാരണം നമ്മുടെ അനുവാദമില്ലാതെ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ആർക്കും തന്നെ നോക്കാനുള്ള അവകാശമില്ല. അപ്പൊ നമ്മൾ എല്ലാ ബാങ്കിലും നമ്മൾ പല ഫോംസ് എഴുതി കൊടുക്കുന്നതിൽ, ഒപ്പിട്ട് കൊടുക്കുന്നതിൽ ഒരു ഫോം ഇതായിരിക്കും. അങ്ങനെ 10 ബാങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ 10 ബാങ്കും ഇത് ക്രെഡിറ്റ് ഹിസ്റ്ററി റെക്കോർഡ് ചെയ്യും, അവരത് ആക്സസ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കൂടുതൽ ക്രെഡിറ്റ് ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്യുന്നത് തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ മോശമായിട്ട് ബാധിക്കാം. അപ്പോ ഈ പറഞ്ഞ പോലെ ഓവർ ഡ്യൂ പേയ്മെന്റ്സ് $100 കൂടുതലുള്ള 60 ദിവസത്തിൽ മേലുള്ള ഓവർ ഡ്യൂ പേയ്മെന്റ്സ് ഉണ്ടാവാം, അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാവാം. പിന്നെ ഇപ്പോൾ ഉള്ള കുറെ ഉള്ള പബ്ലിക് ഇൻഫർമേഷൻ നമുക്ക് അതിൽ കാണും. അപ്പൊ ബാങ്ക് ക്രെഡിറ്റ് ആണെങ്കിൽ അതുണ്ടാവും, കോർട്ട് റിട്സ് ഉണ്ടെങ്കിൽ അതുണ്ടാവും, കോർട്ട് ജഡ്ജ്മെന്റ്സ് ഉണ്ടെങ്കിൽ അതുണ്ടാകാം. നമ്മൾ ആർക്കെങ്കിലും ഗ്യാരണ്ടറായിട്ട് നിന്നിട്ട് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ സാധാരണ അത് ബിസിനസ്സിലാണ് സാധാരണ കൂടുതൽ ഡയറക്ടറായിട്ട് നിന്നിട്ട് ഡയറക്ടർ ഗ്യാരണ്ടറായിട്ട് നിന്നിട്ട് ആ കമ്പനിയുടെ ഓവർ ഡ്യൂ ഡെറ്റ്സ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ ക്രെഡിറ്റ് ഫയൽ ഉണ്ടാകാം. അങ്ങനെ അതിനെല്ലാം ബേസ് ചെയ്താണ് നമ്മുടെ ഒരു സ്കോർ വരുന്നത്. ആ സ്കോറ് പല ബാങ്കുകളും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ആ സ്കോറ് ക്രെഡിറ്റ് ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഒരു ക്രൈറ്റീരിയയാണ് ഇത്ര സ്കോർ വേണം എന്നുള്ളത്.
ഇപ്പൊ നേരത്തെ പറയുകയുണ്ടായി $100 കൂടുതലാണെങ്കിൽ എന്ന രീതിയിൽ പറയുകയുണ്ടായി. ഇപ്പൊ $100 കുറവാണ് ഒരാൾ തിരിച്ചടയ്ക്കാൻ ബാക്കിയുള്ള അല്ലെങ്കിൽ ബില്ലടയ്ക്കാൻ വൈകുന്നത് എങ്കിൽ അത് ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ മോശമായി വരില്ലയോ?
ഇല്ല, ബില്ല് അടയ്ക്കാൻ വൈകുക, ഒന്നോ ഇപ്പൊ ഒരാഴ്ച രണ്ടാഴ്ച വൈകുക, അത് ഒരിക്കലും വരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററിയിലെ ഒരു ഫുട് പ്രിന്റ് അവര് നടത്തുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഇത്ര രൂപ കൊടുക്കാനുണ്ട് എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക്, കമ്പനി പറയുമ്പോഴത്തേക്ക് അതിന് മുമ്പ് അവർ ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ അത് അറിയിച്ചിരിക്കണം, നമ്മളെ ഫോൺ വഴി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കണം, ലെറ്റർ വഴി കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിരിക്കണം. അങ്ങനെയുള്ള എല്ലാം ചെയ്തിട്ട് വേണം അതിലേക്ക് വരുന്നത്. ഇപ്പൊ $100 താഴെയുള്ളതാണെങ്കിൽ അത് അതിനകത്ത് വേണമെന്നില്ല, അങ്ങനെ നിയമമില്ല, അങ്ങനെ വേണമെന്നില്ല. അതുകൊണ്ട് $100 കൂടുതലുള്ളത് മാത്രമേ ഉള്ളൂ. 60 ദിവസത്തിന് മേലുള്ള ക്രെഡിറ്റ് മാത്രമേ, ഓവർ ഡ്യൂ ആയിട്ടുള്ള ക്രെഡിറ്റ് മാത്രമേ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ കാണാറുള്ളൂ. 60 ദിവസം തന്നെ നിൽക്കണമെന്നില്ല. ഇൻ കേസ് നമ്മളിപ്പം വീട് മാറുക, അഡ്രസ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രോഡിലന്റ് ആക്ടിവിറ്റീസ് ഉണ്ടായി എന്ന് ക്രെഡിറ്റേഴ്സിന് അവയർനെസ് ഉണ്ടാകുകയാണെങ്കിൽ അവർ 60 ദിവസം വരെ നിൽക്കണമെന്നില്ല. അതിനു മുമ്പ് തന്നെ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ ആ ഫുട് പ്രിന്റ് വരിക. അങ്ങനെ ഫുട് പ്രിന്റ് വന്നു കഴിഞ്ഞാൽ അത് ഏകദേശം 5 വർഷം വരെ ആ ഡേറ്റ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി കാണും. ബാങ്ക്റപ്റ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ 7 വർഷം വരെ ആ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ ആ ഡേറ്റ ഉണ്ടാവും.
ഈ ക്രെഡിറ്റ് ഹിസ്റ്ററിയിലെ ഈ ഡാറ്റ ഉപയോഗിക്കുന്നത് പുതിയ ലോൺ കൊടുക്കുന്നതിനും വേണ്ടി മാത്രമാണോ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ഈ ഡാറ്റ ഉപയോഗിക്കാറുണ്ടോ?
കൂടുതലും ക്രെഡിറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ഒരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുക, പേഴ്സണൽ ലോൺ അല്ലെങ്കിൽ ബിസിനസ് ലോൺ അപ്ലൈ ചെയ്യുക, മോർഗേജിന് അപ്ലൈ ചെയ്യുക, മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇന്റർനെറ്റ് പ്ലാൻസ് അതിന് അപ്ലൈ ചെയ്യുക, പിന്നെ നമ്മൾ ഈ സ്റ്റോർ ലോൺസ്, ഇൻട്രസ്റ്റ് ഫ്രീ ഹാവ് എൻഡോമെന്റ് അങ്ങനെയൊക്കെയുള്ള സ്റ്റോർ ലോൺ ഇൻട്രസ്റ്റ് ഫ്രീ കാർഡ്സിന് അപ്ലൈ ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് അവരാണ് ക്രെഡിറ്റ് ഹിസ്റ്ററി അപ്ലൈ ചെയ്യുന്നത്. നമ്മളിപ്പോ ഒരു വാടകയ്ക്ക് പോവുക, ലാൻഡ് ലോഡിന് ഒരിക്കലും നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി എടുക്കാൻ പറ്റില്ല, അതിനുള്ള നിയമമില്ല. അല്ലെങ്കിൽ നമ്മളൊരു ഇൻഷുറൻസിന് പോവുക, ഇൻഷുറൻസ് ആ കമ്പനിക്ക് ഒരിക്കലും നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി അക്സസ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ കൂടുതലായിട്ടും പണം കടം കൊടുക്കുന്നവരാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനികളാണ് ക്രെഡിറ്റ് ഹിസ്റ്ററിയിലേക്ക് പോകേണ്ടത്, ക്രെഡിറ്റേഴ്സ് അവരാണ് പോകേണ്ടത്.
ഈ നേരത്തെ ഇൻട്രസ്റ്റ് ഫ്രീ ഒക്കെ വാങ്ങുന്നതിന്റെ കാരണം കാര്യം പറഞ്ഞു. ഇൻട്രസ്റ്റ് ഫ്രീയിലേക്ക് ഒരു സാധനം വാങ്ങാൻ പോയി ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ, ഒരു വായ്പയ്ക്ക് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് നമുക്ക് ലോൺ എടുക്കാനുള്ള ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ, കടയിൽ നിന്ന് തന്നെ കൊടുക്കുമ്പോൾ, അത് അംഗീകരിച്ചില്ലെങ്കിൽ അത് ചിലപ്പോൾ തള്ളിപ്പോകുന്ന സാഹചര്യം പലർക്കും ഉണ്ടാകാറുണ്ട്. അത് ക്രെഡിറ്റ് ഹിസ്റ്ററിയെ മോശമായി ബാധിക്കുമോ?
ഒരു 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 ബാങ്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോർ ഒരു അവര് ആ പ്രോഡക്റ്റ് നമുക്ക് തരികയോ അല്ലെങ്കിൽ തരാതിരിക്കുകയോ ചെയ്യാനുള്ള പല കാരണങ്ങളുണ്ടാകും. ക്രെഡിറ്റ് ഹിസ്റ്ററി കൊണ്ടാണെങ്കിൽ ആ കാര്യം നമ്മളെ അറിയിക്കണമെന്നുണ്ട്. പക്ഷെ അവർ തന്നില്ല എന്ന് വെച്ചോ അതൊരിക്കലും ക്രെഡിറ്റ് ഹിസ്റ്ററിയിലേക്ക് പോവില്ല.
ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട സംശയം പലർക്കും ഉള്ളത്, വിദേശ രാജ്യങ്ങളിൽ നമ്മൾ ഏതെങ്കിലും ലോണൊക്കെ തിരിച്ചടയ്ക്കാൻ വൈകിയോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓസ്ട്രേലിയയിൽ ലോൺ എടുക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയെ മോശമായി ബാധിക്കാൻ സാധ്യതയുണ്ടോ?
നിലവിൽ അങ്ങനെയുള്ള നിയമങ്ങളൊന്നുമില്ല. ഇപ്പം യു കെയിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽനിന്നോ പോർ ക്രെഡിറ്റ് ഹിസ്റ്ററി ഉള്ളവരെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക്, ഇവിടെ ലോൺ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് അതൊരു കൗണ്ടർ ചെക്കിംഗ്, നിലവിൽ അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. പക്ഷേ ഭാവിയിൽ അങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാവാം. അത് വിസയ്ക്കൊക്കെ ഒരുപക്ഷെ, വിസയൊക്കെ അപേക്ഷിക്കുമ്പോഴത്തേക്ക് ഗവൺമെന്റ് ലോൺസിനൊക്കെ ഉണ്ടെങ്കിൽ വിസയ്ക്കൊക്കെ ഒരുപക്ഷെ ബാധകമാകാം. പക്ഷേ സാധാരണ കൺസ്യൂമർ പ്രൊട്ടക്ഷന്, ബാങ്കിങ് പ്രൊട്ടക്ഷനോ ഒന്നും നിലവിൽ ബാധകമല്ല.
പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓസ്ട്രേലിയയിൽ ലോൺ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാന ഘടകമാകുന്ന ക്രെഡിറ്റ് ഹിസ്റ്ററി എന്താണ്, അതെങ്ങനെ മോശമാകാതെ സൂക്ഷിക്കാം എന്നീ കാര്യങ്ങളാണ് മെൽബണിൽ ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സാനിച്ചൻ മണമേൽ SBS മലയാളം റേഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ഇതേക്കുറിച്ച് നമുക്ക് തുടർന്ന് കേൾക്കാം. നേരത്തെ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതിന്റെ കാര്യവും പറയുകയുണ്ടായി. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡിലെ ട്രാൻസാക്ഷൻസ് കൂടുതലാവുകയോ കുറയാവുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ക്രെഡിറ്റ് ഹിസ്റ്ററിയെ ബാധിക്കുമോ, അതോ കൂടുതൽ ക്രെഡിറ്റ് കാർഡുകൾ എടുക്കാൻ നോക്കുന്നത് മാത്രമാണോ ഇതിനെ ബാധിക്കാൻ സാധ്യത?
ക്രെഡിറ്റ് കാർഡിലെ ട്രാൻസാക്ഷൻ ഒരിക്കലും ക്രെഡിറ്റ് ഹിസ്റ്ററിയെ ബാധിക്കുന്നില്ല. കാരണം വെച്ചാൽ കൂടുതൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുക, സമയത്ത് പൈസ അടയ്ക്കുക, അത് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ഒരിക്കലും എഫക്ട് ചെയ്യത്തില്ല. പക്ഷേ സാധാരണ ഒരു കൺസ്യൂമറിന് എന്തിനെ 8 ക്രെഡിറ്റ് കാർഡ് വേണം? അപ്പൊ അതൊരു ചോദ്യചിഹ്നമാണ്. അപ്പൊ 8 ക്രെഡിറ്റ് കാർഡ് നമ്മുടെ ഉണ്ടെങ്കിൽ 8 പ്രാവശ്യം ബാങ്ക് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി അക്സസ് ചെയ്തു എന്ന് അറിയാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് സാധാരണ ഒരാൾക്ക് അത്രയും വേണ്ടാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും ക്രെഡിറ്റ് സ്കോറിനെ അഫക്ട് ചെയ്യും. അത് ബാങ്ക് ചിലപ്പം തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഓൾറെഡി നമുക്കൊരു അക്കൗണ്ട് ഉള്ള ഒരു ബാങ്കിലാണെങ്കിൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ട്, നമ്മളൊരു പുതിയൊരു പ്രൊഡക്റ്റിന് അപ്ലൈ ചെയ്യാൻ പോവുകയാണെങ്കിൽ അവർ ചിലപ്പം ക്രെഡിറ്റ് ഹിസ്റ്ററി അക്സസ് ചെയ്യാൻ പോകില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ അക്കൗണ്ട് ആ ബാങ്കിൽ തന്നെയാണ്, അവർക്ക് നമ്മുടെ പേയ്മെന്റ് ഹിസ്റ്ററി അറിയാം. അതുകൊണ്ട് ആ പേയ്മെന്റ് ഹിസ്റ്ററിയെ ബേസ് ചെയ്ത് അവർ ക്രെഡിറ്റ് ഹിസ്റ്ററി അക്സസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അങ്ങനെ ചില കേസസിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി അക്സസ് ചെയ്യേണ്ട കാര്യം ഇല്ല.
ഇപ്പോ എനിക്ക് എന്റെ ക്രെഡിറ്റ് ഹിസ്റ്ററി അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, അതിലെങ്കിലും നെഗറ്റീവായിട്ടുണ്ടോ അല്ലെങ്കിൽ മോശമായിട്ടുണ്ടോ എന്ന കാര്യം അറിയണം എന്നുണ്ടെങ്കിൽ, എനിക്കത് എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ കഴിയുക? അതിനുള്ള എന്തെങ്കിലും മാർഗമുണ്ടോ?
ഉണ്ട്. ഇത് കൂടുതലായിട്ടും 2-3 ഇൻഡിപെൻഡന്റ് ഏജൻസീസ് ആണ് ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി ഹാൻഡിൽ ചെയ്യുന്നത്. അതിൽ ഓസ്ട്രേലിയയിൽ പ്രധാനമായിട്ടും ഉള്ള ഒരു ഏജൻസിയാണ് വീദ എന്ന് പറയുന്നത്, VEDA. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് അത് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നമുക്ക് അവരോട് ചോദിക്കാം. കാരണം നമ്മുടെ അനുവാദമില്ലാതെ ആർക്കും നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയെ ടച്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അക്സസ് ചെയ്യാനൊക്കില്ല. അപ്പം നമുക്ക് അവരോട് ചോദിക്കാം. അങ്ങനെ നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് നമ്മുടെ അത് ക്രെഡിറ്റ് എൻക്വയറി ആകത്തില്ല, അതായത് നമ്മുടെ ഫുട് പ്രിന്റ് അവിടെ വരില്ല. നമുക്കത് ചോദിക്കാം, നമുക്ക് ആ ക്രെഡിറ്റ് ഹിസ്റ്ററി എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം. അത് നമുക്ക് ചില കേസിൽ ഒരുപക്ഷെ നമ്മൾ പൈസ അടച്ചതായിരിക്കാം, പക്ഷെ അതിൽ ഓവർ ഡ്യൂ ആയിട്ട് കാണാം. അങ്ങനെ വരാൻ വരണമെന്നില്ല, ചില കേസിൽ അങ്ങനെ വരാം. അങ്ങനെ വരുന്നെങ്കിൽ നമുക്ക് കമ്പനിയോട് ചോദിച്ച്, അല്ലെങ്കിൽ നമ്മൾക്കിപ്പം ബാങ്കിലാണെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൈസ അടച്ചതെന്ന് പ്രൂവ് ചെയ്യാം. അങ്ങനെ ക്രെഡിറ്റ് ഹിസ്റ്ററി നമുക്ക് കുറെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യാം. എങ്കിലും നമ്മുടെ ഓവർ ഡ്യൂ ആയിട്ടുള്ളതാണെങ്കിൽ ഓവർ ഡ്യൂ ആയിട്ട് തന്നെ നിൽക്കും, ഓവർ ഡ്യൂ ആയിരുന്നു എന്ന് നിൽക്കും, പക്ഷേ ഓവർ ഡ്യൂ പേയ്മെന്റ് ആയിട്ട് നിൽക്കില്ല. അതുകൊണ്ട് ക്രെഡിറ്റ് ഹിസ്റ്ററി ആർക്കും നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി നമുക്ക് അക്സസ് ചെയ്യാം.
ഇപ്പൊ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 5 മുതൽ 7 വരെ ഈ ഒരു മോശം ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് ആ രേഖകളിൽ ഡാറ്റാബേസിൽ നിലനിൽക്കുമെന്നാണ് പറഞ്ഞത്. അതിനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ആ മോശം ക്രെഡിറ്റ് ഹിസ്റ്ററി മറികടക്കാൻ, ഇത്തരത്തിൽ നമ്മുടെ സ്വന്തം ക്രെഡിറ്റ് ഹിസ്റ്ററി നോക്കിക്കഴിയുമ്പോൾ മോശം ഒരവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ സാധാരണ ഒരാൾക്ക്?
ഓവർനൈറ്റ് മാജിക് ഒന്നുമില്ല, കാരണം ക്രെഡിറ്റ് ഹിസ്റ്ററി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള ഓവർനൈറ്റ് മാജിക് ഒന്നുമില്ല. പക്ഷേ ചില കേസസിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി അഫക്ട് ചെയ്യാം, മോശമായിട്ട് അഫക്ട് ചെയ്യാം. കാരണം പ്രത്യേകിച്ച് ഇന്റർനെറ്റും ഒക്കെ വളരെ വ്യാപകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ഈ ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ്, നമ്മുടെ പേരിൽ വേറൊരാൾ ലോൺ എടുക്കുക, അല്ലെങ്കിൽ അവരെ അടയ്ക്കാതിരിക്കുക, അങ്ങനെ നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി അഫക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ പേരിൽ ഓവർ ഡ്യൂ ഐറ്റം ആയിട്ട് കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് റേസ് ചെയ്യണം, അറിയിക്കണം. അതിന് നമ്മൾ ഈ സാധാരണ ഇന്റർനെറ്റിലെ ആന്റിവൈറസ് ഒക്കെ തെഫ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ അത് പ്രൊട്ടക്ട് ചെയ്യണം. ക്രെഡിറ്റ് ഹിസ്റ്ററി നമ്മുടെ മോശമാണെങ്കിൽ, നമ്മൾ ഓവർ ഡ്യൂ ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മളത് പേ ചെയ്യണം. പേ ചെയ്തെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഓവർ ഡ്യൂ ആയിരുന്നു എന്ന് അതിൽ ഉണ്ടാവും, പക്ഷേ ഓവർ ഡ്യൂ പേയ്മെന്റ് കാണിക്കില്ല. സാധാരണ ഗതിയിലെ ഈ ക്രെഡിറ്റ് കാർഡും മോർഗേജസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഈ ക്രെഡിറ്റ് ഹിസ്റ്ററിയിൽ വരുന്നത്. മോർഗേജസ് അത്രയും വരുന്നില്ല, പേഴ്സണൽ ലോണ്, മൊബൈൽ ഫോണിന്റെ പ്ലാനുകൾ അങ്ങനെയൊക്കെയുള്ളതാണ് വരുന്നത്. അപ്പൊ സമയത്ത് ബില്ല് പേ ചെയ്യുക. വീട് മാറുന്നുണ്ടെങ്കിൽ, റെസിഡൻഷ്യൽ അഡ്രസ് മാറുന്നുണ്ടെങ്കിൽ അത് നമ്മൾ അവരെ അറിയിക്കുക, സമയത്ത് അറിയിക്കുക. ഇപ്പൊ റെഗുലർ ആയിട്ട് എല്ലാം കറക്റ്റ് ആയിട്ട് പേ ചെയ്യുന്നുണ്ട്, പക്ഷെ റെഗുലർ ആയിട്ട് വീട് മാറുന്നുണ്ടെങ്കിൽ, 10 വർഷം കൊണ്ട് 10 അഡ്രസ്സ് അല്ലെങ്കിൽ 15 അഡ്രസ്സ് ഉണ്ടെങ്കിൽ അതും നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ മോശമായിട്ട് അഫക്ട് ചെയ്യാം, നമ്മൾ നല്ലപോലെ പേ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ. അതുപോലെ വീട് മാറുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ അഡ്രസ്സ് കൊടുക്കുക, കാരണം അത് അവിടെ ഒരു ബില്ല് വന്നിട്ട് അടയ്ക്കാതിരിക്കാനുള്ള ഒരു അവസരം പറയരുത്. പിന്നെ നമുക്ക് ബില്ല് പേ ചെയ്യാൻ അല്ലെങ്കിൽ പേ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ നമ്മുടെ ബാങ്കിനെയോ നമ്മുടെ അല്ലെങ്കിൽ കമ്പനിയോ അവരുമായിട്ട് സംസാരിക്കുക. പല ബാങ്കിനും ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് എന്നുള്ള ഒരു പ്രൊസീജിയർ തന്നെയുണ്ട്, അവർ പേയ്മെന്റ് അറേഞ്ച്മെന്റ് ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പേയ്മെന്റ് അറേഞ്ച്മെന്റ് അവർ തന്നെ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു പേയ്മെന്റ് അറേഞ്ച്മെന്റ് ആണെങ്കിൽ അത് ഒരു പരിധി വരെ രജിസ്റ്റർ ചെയ്യാൻ നമ്മളെ ബാധിക്കില്ല.
തീർച്ചയായും വളരെയധികം നന്ദി ശ്രീ സാനിച്ചൻ മണമേൽ, ഇത്രയും പ്രധാനപ്പെട്ട വിവരങ്ങൾ നമുക്കായി പങ്കുവച്ചതിനെ.
താങ്ക് യു ദീജു.